Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാള പ്രക്ഷേപണത്തിൽ വാർത്തകളും ത്രികാല പ്രാർത്ഥനാ പരിപാടിയുടെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. ക്രൈസ്തവ ഐക്യത്തിനായുള്ള അന്വേഷണം ഒരുമിച്ചുള്ള യാത്രയായിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം. വിശുദ്ധ ഹെൻറിക്കിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടനത്തിനായി റോമിലെത്തിയ ഫിൻലൻഡിൽ നിന്നുള്ള ഐക്യുമെനിക്കൽ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളെ സ്വാഗതം ചെയ്ത പാപ്പ അനുരഞ്ജനത്തിലേക്കും ഓർമ്മയുടെ സൌഖ്യത്തിലേക്കുമുള്ള യാത്രയിൽ ദൈവം അവരെ അനുഗമിക്കട്ടെയെന്നും എല്ലാ ക്രൈസ്തവരും സ്വതന്ത്രരും സത്യത്തിനായുള്ള ആത്മാർത്ഥമായ അന്വേഷണത്തിൽ ദൃഢനിശ്ചയമുള്ളവരായിരിക്കട്ടെയെന്ന് ആശംസിക്കുകയും ചെയ്തു. ക്രൈസ്തവ ഐക്യത്തിനായുള്ള വാരത്തെ അനുസ്മരിച്ച പാപ്പ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ യേശുവിനെ കണ്ടെത്തി ആരാധിച്ച പൂജരാജാക്കന്മാരെക്കുറിച്ചാണ് പരാമർശിച്ചത്. പൂജരാജാക്കന്മാർ അന്വേഷിച്ചതുകൊണ്ടാണ് ലക്ഷ്യത്തിലെത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ ദൈവം നക്ഷത്രമെന്ന അടയാളത്താൽ ആദ്യം അവരെ അന്വേഷിക്കുകയും അവർ സ്വയം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തുവെന്ന് വിശദീകരിച്ചു. നമ്മെ തന്നിലേക്ക് ആകർഷിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ നിന്നാണ് എല്ലാം ജനിച്ചതെന്നും നമ്മുടെ പ്രത്യുത്തരം തീർച്ചയായും പൂജരാജാക്കന്മാരുടെ പോലെയായിരിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നമ്മുടെ യാത്ര എപ്പോഴും ഒരുമിച്ചുള്ള യാത്രയായിരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പാപ്പ ദൈവകൃപയാൽ സ്പർശിക്കപ്പെടുന്നവർക്ക് തങ്ങൾക്കു വേണ്ടി മാത്രം ജീവിക്കാൻ കഴിയുകയില്ല എന്നും അവരെപ്പോഴും പ്രയാണത്തിലാണെന്നും മുന്നോട്ടു പോകാനും ഒരുമിച്ച് മുന്നോട്ടു പോകാനും അവർ പ്രേരിപ്പിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. 2025 ആഘോഷിക്കാനിരിക്കുന്ന നിക്കിയ കൌൺസിലിന്റെ 1700 വാർഷികത്തെയും 2030 ആഘോഷിക്കാനിരിക്കുന്ന ഓക്സ്ബർഗ് കൺഫഷന്റെ 500 വാർഷികത്തെയും പാപ്പ അനുസ്മരിപ്പിച്ചു. ദ ഹോളിലാൻഡ് മാസികയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവുമായി വിശുദ്ധ സ്ഥലത്തെ സംരക്ഷക പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി. ലാത്തേറ സാന്ത എന്ന മാസികയുടെ 100 വാർഷികത്തോടനുബന്ധിച്ച് അവരെ സ്വാഗതം ചെയ്ത പാപ്പ വിശുദ്ധ സ്ഥലം സൂക്ഷിപ്പുകാരന്റെ ചുമതല വഹിക്കുന്ന ഫാദർ ഫ്രാൻചെസ്കോ പാറ്റൺ ഓയഫമിന്റെ ആമുഖ പ്രസംഗത്തിന് നന്ദി പറഞ്ഞു. വിവിധ ഭാഷാ പതിപ്പുകളിലും വിശുദ്ധ സ്ഥലത്തെ പതിപ്പുകളിലും മാസികയുടെ പ്രസിദ്ധീകരണത്തിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ പാപ്പ അഭിവാദ്യം ചെയ്തു. 100 വർഷം മുൻപ് ഫെർഡിനാൻഡോ തുടക്കമിട്ട ഈ ആശയവിനിമയത്തിന്റെ അന്തർധാരയുമായി ചേർന്നാണ് ഇന്ന് ഇവർ നടത്തുന്ന സേവനം തുടരുന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ മാസികയുടെ ആദ്യ ലക്കത്തിൽ ദൈവത്തിന്റെ നാട് ക്രിസ്തുമതത്തിന്റെ കളിത്തൊട്ടിൽ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പ് നടന്ന ആദരണീയ സങ്കേതങ്ങൾ എന്ന വിശുദ്ധ നാടിനെക്കുറിച്ച് അദ്ദേഹം ആദ്യം കുറിച്ചതും അനുസ്മരിപ്പിച്ചു. വിശുദ്ധഭൂമിയെ പ്രസിദ്ധമാക്കുക എന്നതിന്റെ അർത്ഥം നസറത്തിലെ യേശുവിൽ ദൈവവചനം വെളിപ്പെടുത്തിയ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ ചുറ്റുപാടും നമുക്കും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയും കൈമാറുക എന്നതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നന്മയുടെ കഥകൾ, യുദ്ധത്തിന്റെ തിന്മയ്ക്കെതിരായ സജീവമായ ചെറുത്തുനിൽപ്പിന്റെ കഥകൾ, അനുരഞ്ജനത്തിന്റെ കഥകൾ, ബാല്യകാലം അപഹരിക്കപ്പെട്ട കുട്ടികൾക്ക് അന്തസ് വീണ്ടെടുക്കുന്നതിനുള്ള കഥകൾ, അഭയാർത്ഥികൾക്ക് അവരുടെ ദുരന്തങ്ങൾ മാത്രമല്ല അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വെളിപ്പെടുത്താൻ സഹായിക്കുവാൻ അവർ ശ്രമിക്കുന്നതായി പറഞ്ഞ് പാപ്പ അവരെ അനുമോദിക്കുകയും ചെയ്തു. ക്രൈസ്തവ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാവാരത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാമെന്ന് ഫ്രാൻസിസ് പാപ്പ. ക്രൈസ്തവ ഐക്യത്തിനായുള്ള ഈ വർഷത്തെ പ്രാർത്ഥനാവാരം 18 മുതൽ 25 വരെ ആചരിക്കപ്പെടുന്നു. ഇതിനെ അനുസ്മരിച്ച ഫ്രാൻസിസ് പാപ്പ ക്രൈസ്തവ ഐക്യത്തിനുവേണ്ടി തങ്ങളുടെ പോരാട്ടങ്ങളെയും കഷ്ടപ്പാടുകളെയും സമർപ്പിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുവെന്ന് ഞായറാഴ്ചത്തെ ത്രികാല പ്രാർത്ഥനാ മധ്യെ അറിയിച്ചു. ക്രൈസ്തവ ഐക്യത്തിനായുള്ള ഈ വർഷത്തെ പ്രാർത്ഥനാവാരം മിശിഹാരാജനെ ആരാധിക്കാൻ കിഴക്കുനിന്ന് ബെത്ലഹേമിലേക്ക് വന്ന പൂജരാജാക്കന്മാരുടെ അനുഭവവുമായി ബന്ധപ്പെട്ട വിഷയം കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ കിഴക്ക് നക്ഷത്രം കണ്ടു, ഞങ്ങൾ അവരെ ആരാധിക്കാൻ വന്നു എന്നതാണ് വിഷയം. യൂറോപ്പിലെ ഏറ്റവും കഠിനമായ ലോക്ഡൌൺ നെതർലാൻഡ് ഭാഗികമായി പിൻവലിച്ചു. യൂറോപ്പിലെ ഏറ്റവും കഠിനമായ രീതിയിൽ ലോക്ഡൌൺ നടപ്പിലാക്കിവന്ന നെതർലാൻഡ് സർക്കാർ അത് ഭാഗികമായി മാത്രം പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് നിരോധനങ്ങൾ മറികടന്ന് ബാറുകളും മറ്റു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കേശലങ്കാര സ്ഥാപനങ്ങൾ, ബ്യൂട്ടി സലൂണുകൾ എന്നിവയ്ക്കും മറ്റുള്ളവയ്ക്കും കർശന വ്യവസ്ഥകളോടെ പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിവരെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാമെന്ന് ഡച്ച് ലിബറൽ പ്രധാനമന്ത്രി മാർക്ക് റൂട്ടെ പറഞ്ഞു. ബ്രസീലിലെ ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കാമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ട്വിറ്റർ സന്ദേശം. ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ബ്രസീലിലെ വിവിധ പ്രദേശങ്ങളിൽ നാശം വിതച്ച ശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇരയായ ജനങ്ങൾക്കായി പ്രത്യേകിച്ച് അവരുടെ കുടുംബങ്ങൾക്കും വീട് നഷ്ടപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ തന്റെ ട്വിറ്റർ സന്ദേശത്തിൽ പങ്കുവച്ചു. ഐക്യത്തിനും സിനഡിനുമായുള്ള പ്രാർത്ഥന പ്രസിദ്ധീകരിച്ചു. എക്യുമേനിസത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന എല്ലാ മെത്രാൻമാർക്കും ഐക്യത്തിനായുള്ള പോന്തിഫിക്കൽ കൌൺസിലിന്റെ അധ്യക്ഷൻ കർദിനാൾ കോഹും മെത്രാൻമാരുടെ സിനഡിന്റെ ജനറൽ സെക്രട്ടറി കർദിനാൾ ഗ്രേക്കും 2021 ഒക്ടോബർ 28 ചേർന്നയച്ച കത്തിൽ പ്രാദേശിക സഭകളിൽ സിനഡൽ പ്രക്രിയയുടെ എക്യുമെനിക്കൽ മാനം നടപ്പിലാക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകി. നക്ഷത്രത്താൽ നയിക്കപ്പെട്ട് പൂജരാജാക്കന്മാർ ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്തതുപോലെ ഈ സിനഡിന്റെ സമയത്ത് കത്തോലിക്ക സഭയെ മറ്റെല്ലാ ക്രൈസ്തവരോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യാൻ സ്വർഗീയ പ്രകാശത്താൽ നയിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി മാർപാപ്പ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ പങ്കുവച്ച ചിന്തകൾ കേൾക്കാം. ഈ ഞായറാഴ്ച ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ പതിവ് പോലെ നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായിരുന്ന നിരവധി വിശ്വാസികൾ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയുടെ ചതുരത്തിൽ സന്നിഹിതരായിരുന്നു. ഞായറാഴ്ചകളിൽ റോമിലെ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്, ഇന്ത്യയിലെ സമയം വൈകുന്നേരം 4:30 ത്രികാല പ്രാർത്ഥന നയിക്കുന്ന പതിവനുസരിച്ച് പാപ്പ ആ സമയത്തിനല്പം മുൻപ് അരമനയുടെ മുകളിലത്തെ നിലയിലുള്ള പതിവ് ജാലകത്തിങ്കൽ പ്രത്യക്ഷനായപ്പോൾ ബസലിക്കാങ്കണത്തിൽ സന്നിഹിതരായിരുന്ന ജനസഞ്ചയത്തിന്റെ കരഘോഷവും ആനന്ദാരവങ്ങളും ഉയർന്നു. പ്രാർത്ഥനയ്ക്ക് മുൻപ് പാപ്പ സാധാരണ ചെയ്യാറുള്ളതുപോലെ നടത്തിയ വിചിന്തനത്തിനാധാരം ലത്തീൻഹൃദയത്തിന്റെ ആരാധനാക്രമം അനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലിമധ്യ വായിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ യോഹനന്റെ സുവിശേഷം 2:1 മുതൽ 11 വാക്യങ്ങൾ, അതായത് യേശു പ്രവർത്തിച്ച പ്രഥമ അത്ഭുതം, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയപ്പോൾ യേശു തന്റെ അമ്മയുടെ വാക്കുകേട്ട് രക്ഷയ്ക്കെത്തുകയും വെള്ളം വീഞ്ഞാക്കി മാറ്റി ആ കുടുംബത്തിന്റെ മാനം കാക്കുകയും ചെയ്യുന്ന സംഭവം അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗം ആയിരുന്നു. ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന തന്റെ വിചിന്തനം പാപ്പ ആരംഭിച്ചത് ഇപ്രകാരമാണ്.
Cari fratelli e sorelle, buongiorno. Il Vangelo della liturgia odierna narra l'episodio delle nozze di Cana, dove Gesù trasforma l'acqua in vino per la gioia degli sposi.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം. കാനായിലെ വിവാഹ വിരുന്നിൽ യേശു വധൂവരന്മാരുടെ സന്തോഷത്തിനായി വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന സംഭവമാണ് ഇന്നത്തെ ആരാധനക്രമത്തിലെ സുവിശേഷം വിവരിക്കുന്നത്. പ്രസ്തുത സംഭവത്തിന്റെ ഉപസംഹാരം ഇങ്ങനെയാണ്: ഇതായിരുന്നു യേശു ചെയ്ത അടയാളങ്ങളുടെ ആരംഭം. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. യോഹന്നാൻ 2:11. സുവിശേഷകനായ യോഹന്നാൻ അത്ഭുതത്തെക്കുറിച്ചല്ല, അതായത് വിസ്മയം ഉളവാക്കാൻ പോകുന്ന ശക്തവും അസാധാരണവുമായ ഒരു കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ഉണർത്തുന്ന ഒരടയാളം കാനായിൽ നടക്കുന്നതായി അദ്ദേഹം കുറിക്കുന്നു. അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, സുവിശേഷത്തിന്റെ വീക്ഷണത്തിൽ എന്താണ് അടയാളം? അടയാളം ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു സൂചനയാണ്. അത് ആ ചെയ്തിയുടെ ശക്തിയിലേക്കല്ല, മറിച്ച് അതിനു കാരണമായ സ്നേഹത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. എപ്പോഴും സമീപസ്ഥവും ആർദ്രവും അനുകമ്പയുള്ളതുമായ ദൈവസ്നേഹത്തെക്കുറിച്ച് അത് നമ്മെ ചിലത് പഠിപ്പിക്കുന്നു. ദമ്പതികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ കുഴപ്പത്തിലാകുന്ന വേളയിലാണ് ആദ്യം അടയാളമുണ്ടാകുന്നത്. ആഘോഷവേളയിൽ ഒരവശ്യ ഘടകമായ വീഞ്ഞു തീരുന്നു. അതിഥികളുടെ വിമർശനത്തിനും അതൃപ്തിക്കുമിടയിൽ സന്തോഷം അണഞ്ഞു പോകുന്ന അപകടമുണ്ട്. ഒരു വിവാഹ വിരുന്നിൽ വെള്ളം കൊണ്ടു മാത്രം എങ്ങനെ മുന്നോട്ടു പോകും? ഇത് ഭയങ്കരമായൊരവസ്ഥയാണ്. വധൂവരന്മാർക്ക് നാണക്കേടാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ മാതാവാണ്. അവൾ അത് വിവേകപൂർവം യേശുവിനെ ധരിപ്പിക്കുന്നു. അവിടുന്ന് ബഹളമൊന്നുമുണ്ടാക്കാതെ അത് പരസ്യമാക്കാതെ എന്നോണം ഇടപെടുന്നു. എല്ലാം രഹസ്യമായി നടക്കുന്നു തിരശീലയ്ക്കു പിന്നിൽ. കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു പരിചാരകരോട് പറയുന്നു. ആ വെള്ളം വീഞ്ഞായി മാറുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തന ശൈലി: ചാരത്ത് വിവേചന ബുദ്ധിയോടെ. യേശുവിന്റെ ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കുന്നു. അവൻ കാരണം കല്യാണ വിരുന്ന് കൂടുതൽ മനോഹരമായി തീർന്നതായി അവർ കാണുന്നു. കൂടാതെ യേശുവിന്റെ പ്രവർത്തന രീതി മറിഞ്ഞിരുന്നുകൊണ്ടുള്ള അവന്റെ സേവനം, അതും അവർ കാണുന്നു. ഇതാണ് യേശു. അവൻ നമ്മെ ആ നിമിഷം സഹായിക്കുന്നു, മറിഞ്ഞിരുന്ന് നമ്മെ സേവിക്കുന്നു. എന്നാൽ നല്ല വീഞ്ഞിനുള്ള അഭിനന്ദനങ്ങൾ മണവാളന് കിട്ടുന്നു. ആ സംഭവം പരിചാരകരുടെ ഒഴികെ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. അങ്ങനെ വിശ്വാസത്തിന്റെ വിത്ത് അവരിൽ വളരാൻ തുടങ്ങുന്നു. അതായത്, യേശുവിൽ ദൈവം, ദൈവത്തിന്റെ സ്നേഹമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. യേശു ചെയ്യുന്ന ആദ്യത്തെ അടയാളം ജെറുസലേം ദേവാലയത്തിൽ അസാധാരണമായ ഒരു രോഗശാന്തിയോ അത്ഭുത പ്രവൃത്തിയോ അല്ല, മറിച്ച് സാധാരണക്കാരുടെ ലളിതവും മൂർത്തവുമായ ആവശ്യം നിറവേറ്റുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ഗാർഹിക ചെയ്തി. വിവേചന ബുദ്ധിയോടെ നിശബ്ദം ചെയ്ത ഒരു അത്ഭുതമെന്ന് നമുക്ക് പറയാം. നമ്മെ സഹായിക്കാൻ, നമ്മെ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ സന്നദ്ധനാണവൻ. ഈ അടയാളങ്ങൾ നാം ശ്രദ്ധിച്ചാൽ അവന്റെ സ്നേഹത്താൽ നാം കീഴടക്കപ്പെടുകയും നാം അവന്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യും. എന്നാൽ കാനായിലെ അടയാളത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പൊതുവെ വിരുന്നിന്റെ അവസാനം നൽകുന്ന വീഞ്ഞ് ഗുണമേന്മ കുറഞ്ഞതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല വീഞ്ഞാണോ അല്പം വെള്ളം കലർന്ന വീഞ്ഞാണോ എന്ന് അപ്പോൾ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. യേശുവാകട്ടെ ഏറ്റവും നല്ല വീഞ്ഞോടുകൂടി വിരുന്ന് അവസാനിക്കും വിധം പ്രവർത്തിക്കുന്നു. ഇത് പ്രതീകാത്മകമായി നമ്മോട് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ലത് ലഭിക്കണമെന്നും നാം സന്തോഷമുള്ളവരായിരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ്. അവിടുന്ന് അതിന് പരിധികൾ നിശ്ചയിക്കുന്നില്ല, നമ്മോട് പലിശ ചോദിക്കുന്നുമില്ല. യേശുവിന്റെ അടയാളത്തിൽ നിഗൂഢമായ ഉദ്ദേശങ്ങൾക്കും ദമ്പതികളോടുള്ള അവകാശവാദങ്ങൾക്കും സ്ഥാനമില്ല. ഇല്ല, യേശു ഹൃദയത്തിനേകുന്ന സന്തോഷം പൂർണവും നിസ്വാർത്ഥവുമാണ്. അതൊരിക്കലും കലർപ്പുള്ള സന്തോഷമല്ല. അതുകൊണ്ട് നമുക്ക് ഏറെ ഗുണകരമായ ഒരു അഭ്യാസം ഞാൻ നിർദ്ദേശിക്കുന്നു. എന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച അടയാളങ്ങൾ തേടി ഓർമ്മകളിലൂടെ പരതാൻ നമുക്ക് ഇന്ന് ശ്രമിക്കാം. ഓരോരുത്തരും പറയുക, എന്റെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ച അടയാളങ്ങൾ ഏവയാണ്? അവന്റെ സാന്നിധ്യത്തിന്റെ സൂചനകൾ എന്തൊക്കെയാണ്? നമ്മെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാൻ അവനുണ്ടാക്കിയ അടയാളങ്ങൾ. പ്രയാസകരമായ വേളയിൽ തന്റെ സ്നേഹം നാം അനുഭവിച്ചറിയാൻ ദൈവം ഇടയാക്കിയ ആ നിമിഷത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കൂടാതെ നമുക്ക് സ്വയം ചോദിക്കാം, എന്ത് അടയാളങ്ങളോടെയും വിവേകത്തോടെയും കരുതലോടെയുമാണ് അവൻ തന്റെ ആർദ്രത എന്നെ അനുഭവിപ്പിച്ചത്? എപ്പോഴാണ് എനിക്ക് കർത്താവ് ഏറ്റവും അടുത്താണെന്ന് തോന്നിയത്? എപ്പോഴാണ് എനിക്ക് അവന്റെ ആർദ്രതയും അനുകമ്പയും അനുഭവവേദ്യമായത്? അവന്റെ കഥയിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ നിമിഷങ്ങളുണ്ട്. നമുക്ക് ആ അടയാളങ്ങൾ തേടാം, ഓർക്കാം. അവന്റെ സാമീപ്യം ഞാൻ കണ്ടെത്തിയത് എങ്ങനെയാണ്? എന്നിൽ, എന്റെ ഹൃദയത്തിൽ ഒരു വലിയ സന്തോഷം നിലനിന്നത് എങ്ങനെയാണ്? അവന്റെ സാന്നിധ്യവും മറിയത്തിന്റെ മധ്യസ്ഥതയും അനുഭവിച്ച നിമിഷങ്ങൾ നമുക്ക് പുനർജീവിക്കാം. കാനായിലെന്ന പോലെ സദാ ശ്രദ്ധാലുവായ അവൾ, അമ്മ, ദൈവത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിധിയെന്നോണം സൂക്ഷിക്കാൻ നമ്മെ സഹായിക്കട്ടെ.
Intercessione di Maria, lei la madre che come a Cana sempre attenta ci aiuti a far tesoro dei segni di Dio.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പ കർത്താവിന്റെ മാലാഖ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
Sit nomen Domini benedictum.
Et exaltum nunc et usque in saeculum.
Et in nostrum in nomine Domini.
Qui fecit caelum et terram.
Benedicat vos omnipotens Deus, Pater, Filius et Spiritus Sanctus. Amen.
ആശീർവാദാനന്തരം ഫ്രാൻസിസ് പാപ്പ ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ ബ്രസീലിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ തന്റെ സാമീപ്യം അറിയിച്ചു. ഈ പ്രകൃതി ദുരന്തത്തിന് ഇരകളായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വീടുകൾ നഷ്ടപ്പെട്ടവർക്കും വേണ്ടി പാപ്പ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ദുരിതാശ്വാസ സഹായം എത്തിക്കുന്നതിനായി പരിശ്രമിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം പിന്തുണയേകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. ക്രൈസ്തവ ഐക്യത്തിനായുള്ള പ്രാർത്ഥനാവാരം ജനുവരി 18 മുതൽ 25 വരെ ആചരിക്കപ്പെടുന്നതും പാപ്പ അനുസ്മരിച്ചു. മിശിഹാരാജനെ ആരാധിക്കാൻ കിഴക്കുനിന്ന് ബെത്ലഹേമിലേക്ക് വന്ന പൂജരാജാക്കന്മാരുടെ അനുഭവം പ്രതിഫലിപ്പിക്കാൻ ഈ ആചരണം ഇക്കൊല്ലം നിർദ്ദേശിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ക്രിസ്ത്യാനികളായ നാമും നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വൈവിധ്യത്തിൽ പൂർണ്ണ ഐക്യത്തിലേക്കുള്ള വഴിയിലെ തീർത്ഥാടകരാണെന്നും നമ്മുടെ ഏക കർത്താവായ യേശുവിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നുവെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു.
Anche noi cristiani nella diversità delle nostre confessioni e tradizioni siamo pellegrini in cammino verso la pienezza.
നമ്മുടെ കഷ്ടപ്പാടുകളെയും സഹനങ്ങളെയും ക്രൈസ്തവ ഐക്യത്തിനായി ഈ പ്രാർത്ഥനാവാരത്തിൽ സമർപ്പിക്കാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. തുടർന്ന് റോമാക്കാരും വിവിധ രാജ്യക്കാരുമായ തീർത്ഥാടകരെ അഭിവാദ്യം ചെയ്ത പാപ്പ ത്രികാല പ്രാർത്ഥനയിൽ സംബന്ധിച്ച എല്ലാവർക്കും നല്ലൊരു ഞായറാശംസിക്കുകയും തനിക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതെന്ന പതിവ് അഭ്യർത്ഥന നവീകരിക്കുകയും എല്ലാവർക്കും നല്ല ഒരു ഉച്ചവിരുന്ന് നേരുകയും വീണ്ടും കാണാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് സുസ്മേരവതന്നായി കൈകൾ വീശി ജാലകത്തെങ്കിൽ നിന്ന് പിൻവാങ്ങി. ഇനി ഒരു മരിയ ഗീതം.
Vandi Madame
ഇതോടെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.